السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم اغفر لنا ذنوبنا كلها، دقها وجلها وأولها وآخرها وعلانيتها وسرها. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. أما بعد، سأخذ رجلي شيخ الإسلام بن تيمية رحمه الله دهت الوصية الصغرى أن رسالة أنا ذا مل بديجور ذا في كتاب الرسالة നിർബന്ധ കർമ്മങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ മുസ്തഹബായ പുണ്യകരമായ അഥവാ നിർബന്ധമല്ലാത്ത കർമ്മമേത് എന്ന ചോദ്യത്തിന് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞ മറുപടിയാണ് നമ്മൾ വായിച്ചു വരുന്നത്. അത് ആളുകളുടെ അവസ്ഥക്കനുസരിച്ച് സന്ദർഭമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ധാരാളം പണ്ഡിതന്മാർ അവരുടെ ഏകോപിച്ച അഭിപ്രായം എന്നോണം പറഞ്ഞത് കാണാം. ഒരാൾ അള്ളാഹുവിന്റെ ദിക്റിൽ ആയിക്കൊണ്ട് തന്റെ നേരം ചെലവഴിക്കുക എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങളിലൊന്ന്. മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ് അതിന് തെളിവാണ്. സബഖൽ മുഫർരിദൂൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രക്കിടയിൽ ജുംദാൻ പർവ്വതത്തിന്റെ അരികിൽ എത്തിയപ്പോൾ പറഞ്ഞു, സീറു ഹാദ ജുംദാൻ സബഖൽ മുഫർരിദൂൻ, നിങ്ങൾ സഞ്ചരിക്കൂ, ഇത് ജുംദാനാണ്. സബഖൽ മുഫർരിദൂൻ, മുഫർരിദുകൾ മുൻകടന്നിരിക്കുന്നു. മുഫർരിദ് എന്ന വാക്കിന്റെ അതിന്റെ ഭാഷയിലെ അർത്ഥം ഒറ്റക്കായ ആളെന്നാണ്. ഒരാൾ ഒറ്റക്കായാലാണ് മുഫർരിദ് എന്ന് അയാൾക്ക് പറയുക. പണ്ഡിതന്മാർ അതിന് വിശദീകരണം രണ്ടു രൂപത്തിൽ പറഞ്ഞത് കാണാം. ഒന്ന്, തങ്ങളുടെ കൂടെയുള്ള യാത്രക്കാർ പോയി ഒറ്റക്കായവർ, അതായത് ഭാഷയിലെ അർത്ഥമാണ്. അതുപോലെ ജനങ്ങളിൽ നിന്ന് വിട്ട് ഒറ്റക്കിരുന്നവർ. യഥാർത്ഥത്തിൽ ഇവിടെ ഉദ്ദേശം അള്ളാഹുവിന്റെ ദിക്ർ വർദ്ധിപ്പിക്കുകയും അത് ധാരാളം വർദ്ധിപ്പിക്കണമെങ്കിൽ സംശയമില്ല ജനങ്ങളുമായുള്ള സംസാരം അതിൽ മിതത്വം പാലിക്കണം, അതൊന്ന് കുറയ്ക്കേണ്ടി വരും. അങ്ങനെ ഉള്ള മുഫർരിദുകൾ മുൻകടന്നിരിക്കുന്നു. സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹി വമനിൽ മുഫർരിദൂൻ, ആരാണ് ഈ മുഫർരിദുകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദാഖിറൂൻ അല്ലാഹ കസീറൻ വദ്ദാഖിറാത്, അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും, അവരാണ് സബഖ മുൻകടന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിനുശേഷം ഏറ്റവും ശ്രേഷ്ഠമായ അമൽ സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാൾ, അതുപോലെ യുദ്ധത്തെക്കാൾ അള്ളാഹു എങ്കിൽ നിങ്ങൾക്ക് ശ്രേഷ്ഠത നൽകുന്ന, നിങ്ങളുടെ പദവി ഉയർത്തുന്ന കർമ്മമാണ് ദിക്ർ എന്നുള്ള ഹദീസും നമ്മൾ വായിച്ചതാണ്. അതിനുശേഷം ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, എന്നാൽ ആ ഹദീസിനെ കുറിച്ച് റവാഹു അബൂദാവൂദ്, അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസ് എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത്. യഥാർത്ഥത്തിൽ അത് സുനനു അബൂദാവൂദിൽ, ഇന്ന് നമ്മുടെ കയ്യിലുള്ള സുനനു അബൂദാവൂദിൽ ആ ഹദീസ് ഇല്ല, മറിച്ച് ഇമാം തിർമിദി, ഇമാം അഹമ്മദ് തുടങ്ങിയവരൊക്കെയാണ് ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. അതിന്റെ പരമ്പര സ്വീകാര്യയോഗ്യമാണ് എന്ന് അലിമാം നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അബൂ ദാവൂദ് ഉദ്ധരിച്ചത് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇവിടെ പറഞ്ഞത് പണ്ഡിതന്മാർ പറയുന്നു, അത് അദ്ദേഹത്തിന്റെ ഒരു പക്ഷേ ഓർമ്മയില്ലെന്ന് പറഞ്ഞപ്പോൾ തെറ്റിയതാകാം. അതല്ലെങ്കിൽ പഴയ ചില കോപ്പികളിൽ ഹദീസിന്റെ കിതാബുകൾ വളരെ പഴക്കമുള്ളതാണ്, അതിന്റെ കയ്യെഴുത്ത് പ്രതികൾ ചിലത് വ്യത്യാസപ്പെട്ടിരിക്കും, ചില റിവായത്തുകൾ വ്യത്യാസപ്പെട്ടിരിക്കും. അങ്ങനെ വ്യത്യാസമുള്ള ഒരു അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന പ്രതിയിൽ ആ ഹദീസും ഉണ്ടായിരുന്നേക്കാം. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് അബൂദാവൂദ് ഉദ്ധരിച്ചു എന്ന് ഷെയ്ഖുൽ ഇസ്ലാം എന്തുകൊണ്ട് പറഞ്ഞു എന്നതിന് ഉത്തരമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ശരി, ഷെയ്ഖുൽ ഇസ്ലാം തുടരുന്നു. വദ്ദലായിലുൽ ഖുർആനിയതു വൽ ഈമാനിയതു ബസറൻ വഖബറൻ വനദറൻ അലാ ദാലിക കസീറ. വദ്ദലായിലുൽ ഖുർആനിയതു വൽ ഈമാനിയ, തെളിവുകൾ, എങ്ങനെയുള്ള തെളിവുകൾ? ഖുർആനിലുള്ള തെളിവുകൾ. ഈമാനിയ, ഈമാനികമായ തെളിവുകൾ, അതായത് ബസറൻ, കണ്ട് അനുഭവിക്കാൻ പറ്റുന്ന, വഹബറൻ, വിവരമായി വന്നു കിട്ടിയ, വനവറൻ, നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന, അലദാലിക്ക, ദിക്റിന്റെ ശ്രേഷ്ഠതക്കുള്ള തെളിവുകൾ, കസീറത്തും, ധാരാളമുണ്ട്. അഥവാ ഖുർആനിലും സുന്നത്തിലും വന്ന തെളിവുകളുണ്ട്. അതുപോലെ ദിക്റുകൾ വർദ്ധിപ്പിച്ചാൽ ലഭിക്കുന്ന നന്മകൾ ജനങ്ങളുടെ അനുഭവത്തിൽ അവർ കണ്ടു മനസ്സിലാക്കിയ ധാരാളം തെളിവുകളും ദിക്റിന്റെ ശ്രേഷ്ഠതക്ക് ഉണ്ട്. അതുകൊണ്ട് ദിക്റുകൾ വർദ്ധിപ്പിക്കുക എന്നത് ഫർദായ അമൽ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ അമലുകളിലൊന്നായി പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ള കാര്യമാണ്. അതിനുള്ള തെളിവുകൾ ധാരാളമുണ്ട്. ഖുർആനിൽ നിന്നുള്ള തെളിവുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്നുള്ള തെളിവുകൾ, ദിക്റിന്റെ ശ്രേഷ്ഠത ഒട്ടനവധിയാണ്. അലിമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ റവാബുൽ സയ്യിദ് എന്ന കിതാബിന്റെ തുടക്കത്തിൽ പറഞ്ഞത് കാണാം, നൂറോളം ഫായിദകൾ, പ്രയോജനങ്ങൾ, ഉപകാരങ്ങൾ ദിക്റ് കൊണ്ടുണ്ട്. ധാരാളക്കണക്കിന് പ്രയോജനങ്ങൾ, അതിന്റെ ഉപകാരങ്ങൾ എണ്ണിക്കണക്കാക്കാൻ സാധിക്കാത്തതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് നോക്കൂ, ഫദ്കുറൂനി അദ്കുർക്കും വശ്കുറൂലി വലാ തക്ഫുറൂൻ. ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ദിക്ർ ചെയ്യുക, എന്നെ സ്മരിക്കുക. അദ്കുർക്കും, എങ്കിൽ ഞാൻ നിങ്ങളെ സ്മരിക്കുന്നതാണ്. അള്ളാഹുവിനെ കുറിച്ച് ഒരാൾ പറഞ്ഞാൽ അള്ളാഹു അവനെക്കുറിച്ച് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേറ്റവും നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, അന ഇന്ദ ദന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെക്കുറിച്ച് എന്തു വിചാരിക്കുന്നോ ഞാൻ അവൻ അങ്ങനെയായിരിക്കും. വഅന മഅഹു ഇദാ ദക്കറനി, അവൻ എന്നെ സ്മരിച്ചാൽ ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരിക്കും. വഇൻ ദക്കറനി ഫി നഫ്സി ദക്കർതുഹു ഫി നഫ്സി, അവൻ അവന്റെ മനസ്സിൽ എന്നെ സ്മരിച്ചാൽ ഞാൻ അവനെ സ്മരിക്കുന്നതാണ്. വഇൻ ദക്കറനി ഫി മലഇൻ ذكرته في ملأ خير منهم, അവനൊരു കൂട്ടർക്കിടയിൽ എന്നെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ അതിനേക്കാൾ നല്ല ഒരു കൂട്ടരോട് അവനെ കുറിച്ച് പറയുന്നതാണ്. വലദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിന്റെ ദിക്റാണ് ഏറ്റവും വലുത്. രണ്ട് തഫ്സീറുകൾ പ്രധാനമായും അതിന് പറയപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. രണ്ടാമത്തെ തഫ്സീർ എന്താണ്? വലദിക്റുല്ലാഹ്, അള്ളാഹു നിന്നെ കുറിച്ച് പറയുക, അതാണ് ഏറ്റവും വലുത്. കാരണം നീ എത്ര റബ്ബിനെ സ്മരിച്ചാലും റബ്ബ് നിന്നെ കുറിച്ച് പറയുക എന്നതിന്റെ അടുത്തൊരിക്കലും അത് വരികയില്ല. ഇത് ദിക്റിന്റെ ഏറ്റവും മഹത്തരമായ ശ്രേഷ്ഠതകളിലൊന്നാണ്. ഒരാൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹു അവനെ കുറിച്ച് പറയും. നീ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ നിന്നെക്കുറിച്ച് റബ്ബ് പറയുക, അതെത്ര വലിയ മഹത്വമാണ്! ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വലിപ്പം എത്രയാണ്? അവന്റെ മനസ്സിൽ വലിയ ചലനമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹു നമ്മെക്കുറിച്ച് പറയുക എന്നത്, അള്ളാഹു മലായിക്കച്ചനോട് നമ്മെക്കുറിച്ച് പറയുക എന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ അമൽ, എന്നാൽ അതാകട്ടെ ഏറ്റവും എളുപ്പമുള്ള അമലുമാണ്. ഇരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി ബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. എന്തു പ്രയാസമാണത് പറയാനുള്ളത്! ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. ഏറ്റവും എളുപ്പമുള്ള അമലാണ്, എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. നോക്കൂ, റബ്ബിന്റെ ഫദ്ൽ, അവന്റെ ഔദാര്യം എത്ര വലുത്. പാപമോചനത്തിന് അവൻ എന്തെല്ലാം വഴികൾ വച്ചിരിക്കുന്നു. സൽക്കർമ്മങ്ങൾ, ഇസ്തിഗ്ഫാർ, അതുപോലെ ദിക്റുകളാകട്ടെ അവൻ ഏറ്റവും എളുപ്പമാക്കിയിരിക്കുന്നു. ദിക്റിന്റെ വലിയ ശ്രേഷ്ഠതയാണ്, അതിന്റെ പ്രയോജനങ്ങളിൽപ്പെട്ട ഒന്നാണ്. നമ്മുടെ മനസ്സിൽ, ഹൃദയത്തിൽ അത് മുഖേന ശരിയായ സമാധാനവും ശാന്തിയും ലഭിക്കുമെന്ന്. അലാ ബിദിക്റില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിന്റെ ദിക്ർ ഒന്നുകൊണ്ട് മാത്രമാണ് ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കുക. ആ ആയത്തിന്റെ ഘടനയനുസരിച്ച് അതിന്റെ അർത്ഥം അങ്ങനെയാണ്. അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഹൃദയത്തിന് തുമഅനീനത്ത്, സമാധാനം ലഭിക്കുക. അതുപോലെ ശരീരത്തിന്റെ ഉന്മേഷം, അത് ദിക്ർ കൊണ്ട് ലഭിക്കും. അതുകൊണ്ടാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ജോലിക്കാരനെ തരണം, പണിയെടുത്ത് വയ്യാതായിട്ടുണ്ട് എന്ന് വന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്, നിനക്കതിനേക്കാൾ നല്ലൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. തുസബ്ബിഹീൻ അല്ലാഹ ഇൻദ മനാമിക്ക് സലാസം വസലാസീൻ വതഹ്മദീൻ അല്ലാഹ ഇൻദ മനാമിക്ക് സലാസം വസലാസീൻ വതുകബ്ബിരീൻ അല്ലാഹ ഇൻദ മനാമിക്ക് അർബഅ വസലാസീൻ. ഉറങ്ങാൻ കിടക്കുമ്പോൾ 33 തവണ സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ എന്ന് പറയുക. ചോദിച്ചത് എന്താണ്? പറഞ്ഞു കൊടുത്തത് എന്താ? ശരീരത്തിന് ഉന്മേഷം, രാവിലെയുള്ള അമലുകൾക്ക് ഉന്മേഷം ലഭിക്കാൻ ഈ ദിക്റുകൾ പതിവാക്കുന്നത് കൊണ്ട് അത് കാരണമാകുമെന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞത് കാണാം. അതുപോലെ സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ എളുപ്പമായി തീരും, സൽക്കർമ്മങ്ങൾ എളുപ്പമായി തീരും, പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എളുപ്പം സാധിക്കും, ഷെയ്ത്താനിൽ നിന്ന് സംരക്ഷണം ലഭിക്കും. അള്ളാഹുവിനെ സ്മരിച്ചാൽ പിശാചിനവിടെ സ്ഥാനമില്ല. ഗഫ്ലത്തിലായാൽ, അശ്രദ്ധയിലായാൽ ഷെയ്ത്താൻ അപ്പോഴാണ് വസ്വാസ് ഉണ്ടാക്കുക. ഇങ്ങനെ ശ്രേഷ്ഠമായ ധാരാളം ഫവാഇദ്, ഉപകാരങ്ങൾ ദിക്റു കൊണ്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, വഅഖല്ലു ദാലിക്, ഏറ്റവും ചുരുങ്ങിയത് എന്തു ചെയ്യണം? അയ്യുലാസിമൽ അബ്ദു, ഒരാൾ മുടങ്ങാതെ സ്ഥിരമായി നിർവഹിക്കണം. അൽ അദ്കാർ അൽ മഅസൂറത, എന്താണോ അസറായി വന്നിട്ടുള്ളത്. അൻ മുഅല്ലിമുൽ ഖൈരി, ഏറ്റവും ഖൈറിന്റെ ഏറ്റവും നല്ല രൂപത്തിൽ ഖൈറ് പഠിപ്പിച്ചു തന്ന ഖൈറിന്റെ അധ്യാപകനായ. വഇമാമുൽ മുത്തഖീൻ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന മുത്തഖീങ്ങളുടെ ഇമാമായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തെളിവ് വന്നിട്ടുള്ള, അവിടുത്തെ ഹദീസുകളിൽ വന്നിട്ടുള്ള ദിക്റുകൾ. കൽ അദ്കാരിൽ മുവഖ്ഖതതി, സമയം പറഞ്ഞിട്ടുള്ള ദിക്റുകൾ. ഫി അവ്വലിൻ നഹാരി വആഖിരി, പകലിന്റെ തുടക്കത്തിലും അവസാനത്തിലും അഥവാ രാവിലെയും വൈകുന്നേരവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാൻ പഠിപ്പിച്ചിട്ടുള്ള ദിക്റുകൾ. വഇൻദ അഖ്ദിൽ മദ്ജ, ഉറങ്ങാൻ കിടക്കുമ്പോൾ. വഇൻദ ഇസ്തിഖാർ, ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ. വഇൻദ ഇസ്തിഖാദി മിനൽ മനാം. വദ്ബാരി സ്സലവാത്ത്, നിസ്കാരങ്ങൾക്ക് ശേഷം. വൽ അദ്കാരിൽ മുഖയ്യദ, അതുപോലെ ഖൈദ് പറയപ്പെട്ടിട്ടുള്ള, ഉപാധി പറയപ്പെട്ടിട്ടുള്ള അഥവാ സമയം പറഞ്ഞിട്ടുള്ള, സാഹചര്യം പറഞ്ഞിട്ടുള്ള ദിക്റുകൾ. മിസ്ലു മാ യുഖാലു ഇൻദൽ അക്ലി വശുർബി, ഭക്ഷണം കഴിച്ചാൽ, വെള്ളം കുടിച്ചാൽ, അതിന് സമയമില്ലല്ലോ. ഏത് സമയത്ത് തിന്നാലും ഏത് സമയത്ത് കുടിച്ചാലും ദിക്റുണ്ട്. ഇതുവരെ പറഞ്ഞത് സമയമാണ്, സമയത്തുള്ള ദിക്റുകളാണ്. വൽ ലിബാസി, ഭക്ഷണം വസ്ത്രം ധരിക്കുമ്പോൾ. വൽ ജിമാഇ, അതുപോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനു മുൻപ്. വദുഖൂലിൽ മൻസിലി, വീട്ടിലേക്ക് കയറുമ്പോൾ. വൽ മസ്ജിദി, മസ്ജിദിൽ കയറുമ്പോൾ. വൽ ഖലാഇ, ടോയ്ലറ്റിൽ കയറുമ്പോൾ. വൽ ഖുറൂജി മിൻ ദാലിക, അത് അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ. വഇൻദൽ മത്തരി, മഴ പെയ്യുമ്പോൾ. വറഅദി, ഇടിനാഥമുണ്ടാകുമ്പോൾ. ഇലാ ഗൈരി ദാലിക്, ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകൾ ഒരുവൻ പുലർത്തി പാലിക്കുക എന്നത് ഏറ്റവും ചുരുങ്ങിയത് വേണ്ടതാണ്. അത് സഹോദരങ്ങൾ നമ്മൾ പഠിക്കുകയും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുകയും നമ്മുടെ കുടുംബത്തെ പഠിപ്പിക്കുകയും നാം അത് ശീലമാക്കുകയും ചെയ്യണം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമയമോ കാരണമോ പറയാതെ ചൊല്ലാൻ പഠിപ്പിച്ച ദിക്റുകൾ ഉണ്ടാകും. ഉദാഹരണത്തിന് സുബ്ഹാനല്ലാഹ്, വൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ, വല ഹൗല വല ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് പോലെയുള്ള ദിക്റുകൾ. അത് ഇന്ന സമയത്ത് ചൊല്ലണമെന്നോ അല്ലെങ്കിൽ ഇത്ര എണ്ണം പറയണമെന്നോ പൊതുവെ വന്നിട്ടില്ല. ചില സന്ദർഭങ്ങളിൽ അതിന് കൂടുതൽ ശ്രേഷ്ഠതയുണ്ട്. ഉദാഹരണത്തിന് രാത്രി ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു ഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞ് ഒരാൾ ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. രാത്രി ഉറക്കം ഞെട്ടി, രാത്രി ഉറക്കത്തിൽ എഴുന്നേൽക്കുക, എഴുന്നേറ്റാൽ എന്തു പറയുക? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, എല്ലാവർക്കും അറിയുന്ന ദിക്റാണ്. അതിനുശേഷം സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ്. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്നീ നാല് വാക്കുകൾ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്കുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ, അതിനുശേഷം വലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുക, എന്നിട്ട് ദുആ ചെയ്യുക, അല്ലാഹു ദുആ സ്വീകരിക്കും. ഇനി അതിനുശേഷം വുദു എടുത്ത് നിസ്കരിക്കുകയും കൂടി ചെയ്താൽ ഖൈറിന് മുകളിൽ ഖൈറാണ്, അല്ലാഹു നമസ്കാരം സ്വീകരിക്കും. ഇത് ഇത് ഇതുപോലും ചൊല്ലാത്ത, ഇത് ചൊല്ലാൻ പോലും സാധിക്കാത്ത, അത്ര അല്ലാഹുവിന്റെ തൗഫീഖ് നഷ്ടപ്പെട്ട, നന്മകൾക്ക് ഭാഗ്യം ലഭിക്കാത്ത ആളുകളിൽ നമ്മൾ അകപ്പെട്ടുകൂടാ. നിനക്ക് രണ്ട് നന്മ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിലൊന്നെങ്കിലും ചെയ്യുക, രണ്ടും ചെയ്തിൽ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ, എന്നാ പിന്നെ മറ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കരുത്. മറിച്ച് ഒന്നേ സാധിക്കുമെങ്കിൽ ഒന്നെങ്കിലും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല അത് മുഖേന അടുത്തതിന് നിനക്ക് തൗഫീഖ് ചെയ്തേക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണം പറഞ്ഞ ദുആ നമ്മൾ ആ എണ്ണത്തിൽ ചൊല്ലും. അവിടുന്ന് ഉപാധി പറഞ്ഞത് ഉപാധിയോടെ, അവിടുന്ന് നിരുപാധികം പറഞ്ഞത് നിരുപാധികം. ദിക്റുകൾക്ക് ഇത്രയും ശ്രേഷ്ഠതയുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, ശ്രേഷ്ഠത ലഭിക്കാൻ അതിന് ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. തോന്നിയതൊക്കെ ദിക്റാണെന്ന് പറഞ്ഞ് ചൊല്ലാൻ പാടില്ല. തോന്നിയത് അതിനില്ലാത്ത എണ്ണവും വണ്ണവും നമ്മൾ നിശ്ചയിക്കാൻ പാടില്ല. അപ്പോൾ അത് സ്വീകരിക്കപ്പെടുകയില്ലെന്ന് മാത്രമല്ല അത് കുറ്റമായി തീരുകയാണ് ചെയ്യുക. ഒരയ്യാതുമില്ല. ദിക്റിന്റെ ഉപകാരങ്ങൾ ലഭിക്കാൻ പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ആ ദിക്റുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിരിക്കണം. അവിടുന്ന് ഏറ്റവും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തത്. ഈ കിതാബിൽ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞതുപോലെ ഇമാമുൽ മുത്തഖീൻ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരുടെ മുഴുവൻ ഇമാമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തൊരാൾക്കും അള്ളാഹുവിന്റെ റസൂലിനോളം തഖ്വയില്ല, ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയില്ല. ലോകത്തൊരാളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിട്ടില്ല, ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു ദിക്ർ, അവിടുന്ന് പഠിപ്പിക്കാത്ത എണ്ണവും വണ്ണവും നിശ്ചയിച്ച്, ഇനി അവിടുന്ന് പഠിപ്പിച്ച ദിക്റാകട്ടെ, ഖുർആനിലൊരായത്താകട്ടെ, ഒരാൾ വന്ന് പറയുകയാണിതാ ഒരു വസ്തു കാണാതായാൽ ഈ സൂറത്തിലെ ഈ ആയത്ത് 333 തവണ ഓതണം, സാധനം കണ്ടുകിട്ടും. ചില ആളുകൾ, വിവരമില്ലാത്ത ആളുകൾ വായിച്ചിട്ട് ഇതുപോലുള്ള പുസ്തകങ്ങൾ, ദിക്റിന്റെ ദുആയിന്റെ പുസ്തകങ്ങളാണ് പേര്, പല നല്ല പേരും ഇട്ടിട്ട് ഇറക്കിയതായിരിക്കും, മഞ്ചിൽ മഫാസ് എന്നൊക്കെ പറഞ്ഞ് ഇറക്കിയതായിരിക്കും. വായിച്ചിട്ട് ആളുകൾ പറയും, എന്താ നല്ല പുസ്തകത്തിൽ, ഖുർആനിൽ ആയത്തല്ലേ ഉള്ളൂ, വേറെന്താ ഉള്ളത്? അതിൽ ഖുർആനിൽ ആയത്തല്ലേ ഉള്ളൂ, അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ലേ ഉള്ളൂ, വേറെന്താ ഉള്ളത് എന്ന് ആളുകൾ ചോദിക്കുകയാണ്. ഖുർആനിൽ ആയത്താണ് ശരി, പക്ഷെ ഈ ആയത്ത് ഒരു വസ്തു കാണാതായാൽ ഇത്ര തവണ ഓതണം എന്ന് ആര് പഠിപ്പിച്ചു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? സഹാബത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ? അവരുടെ കാലത്ത് ആളുകൾക്ക് വല്ലതും കാണാതായപ്പോൾ ഈ ആയത്ത് ഇത്ര തവണ ഓതിയിട്ടുണ്ടോ? ഇങ്ങനെ സഹോദരങ്ങളെ ഇല്ലാത്തത് പഠിപ്പിക്കുകയും അത് ജനങ്ങളെ കൊണ്ട് ചൊല്ലിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അവർ ചെയ്യുന്നത് ചില്ലറ ദ്രോഹമല്ല. ഒന്ന്, ബിദഅത്ത് ദീനിൽ കൊണ്ടുവന്നാൽ സുന്നത്ത് അതിന്റെ സ്ഥാനത്ത് നഷ്ടപ്പെടും. കാരണം ഈ ദീൻ ഒരു നിറഞ്ഞ പാത്രമാണ്, ഒരു നിറഞ്ഞ മുഴുവൻ വെള്ളമുള്ള ഒരു പാത്രത്തിൽ നീ വല്ലതും കൊണ്ടുപോയിട്ട് എന്ത് സംഭവിക്കും? ഉള്ളിലുള്ളത് പുറത്തേക്ക് ചാടും. അതുകൊണ്ട് ബിദഅത്ത് എവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ടോ അവിടെ ഒരു സുന്നത്ത് നഷ്ടപ്പെടാതിരിക്കുകയില്ല. ആളുകളെ യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുത്തുന്ന സുന്നത്താണ്. അതോടൊപ്പം ബിദഅത്തുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ താക്കീത് എത്രയാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് ദീൻ പഠിപ്പിച്ചു തന്നത്. അവിടുത്തെ നബിയിലൂടെ അള്ളാഹു ദീൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. നബിയിലൂടെ അള്ളാഹു ദീൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. നീ പുതുതായി ഒന്ന് ദീനിൽ ഇല്ലാത്തത് ചെയ്യുമ്പോൾ നീ ജനിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്തത് പലതും ദീനിലുണ്ട് എന്നാൽ അങ്ങനെ ഒരിക്കലും ഉണ്ടാവുകയില്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന. ഇത് ഞാൻ നിങ്ങൾക്ക് ദീൻ, നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ഇസ്ലാമാകുന്ന എന്റെ അനുഗ്രഹം സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. ഇസ്ലാമിന്റെ ദീനായി നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. മാ മാലിക് പറഞ്ഞതുപോലെ ഫമാലം യകുൻ യൗമ ഇദിൻ ദീനൻ ഫലാ യകൂനു യൗമ ദീന. അന്ന് ദീനല്ലാത്തത് ഇന്ന് ദീനാവുകയില്ല. പുതിയൊരു ദിക്ർ, പുതിയ സലാത്ത്, പുതിയൊരു ദിക്ർ, പുതിയൊരു സലാത്ത്, നാരിയ സലാത്ത്, താജു സലാത്ത്, കെഞ്ചുൽ അറച്ച് സലാത്ത്, എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിൽ ഇതുള്ളത്? എവിടെയാണ് ഹജ്ജാദ റാത്തീബുള്ളത്? എവിടെയാണ് മാല മൗലൂദുകൾ ഉള്ളത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചടക്കം നിൽക്കുക. സഹാബത്ത് പറഞ്ഞതുപോലെ ഇത്തബിഉ വലാ തബ്തദിഉ വഖദ് കുഫീതും, നിങ്ങൾ പിൻപറ്റുക, നിങ്ങൾ പുതിയതുണ്ടാക്കരുത്. വഖദ് കുഫീതും, നിങ്ങൾക്ക് മതിയായതുണ്ട് അള്ളാഹുവിന്റെ ദീനിൽ. ഓ സഹോദര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, നബിയിലേക്ക് എത്തുന്ന സഹീഹായ സനദിലൂടെ വന്ന ദിക്റുകൾ ക്രോഡീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ അതാ, നീ എടുത്തൊന്ന് വായിച്ചു നോക്കി, അതൊന്ന് ഹിഫ്ളാക്കി നോക്ക്. ദുആകൾ ചൊല്ലാൻ നിനക്ക് നേരം ഉണ്ടാവില്ല. എന്നിട്ടാണോ ഈ ഇല്ലാത്തതിന്റെ പിന്നാലെ പോകുന്നത്? ഉള്ളതൊക്കെ ചെയ്ത് തീർത്തിട്ടാണോ? എന്നാൽ പോലും പോകാൻ പാടില്ല. എന്നിട്ടുള്ളത് പലർക്കും അറിയുക പോലെയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റും ദുആവും പഠിച്ചിട്ട് അവിടുന്ന് ഖുർആൻ പഠിപ്പിച്ചതുപോലെ പഠിപ്പിച്ചു എന്ന് സഹാബത്ത് പറഞ്ഞ ദുആവുണ്ട്. ഇസ്തിഖാറത്തിന്റെ ദുആ പോലെ ഈ റിസാലയിൽ വരുന്നുണ്ട്. അത് ഇസ്തിഖാർ, രണ്ട് കാര്യങ്ങൾ നമുക്ക് സംശയം തോന്നി, രണ്ടിലേത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നമുക്കൊരു തറദ്ദുണ്ടായി, അത് ചെയ്യണോ വേണ്ടേ, ഒരു വാഹനം അത് വാങ്ങണോ വേണ്ടേ, ഒരു വിവാഹാലോചന അത് അതിലേക്ക് ഇറങ്ങണോ വേണ്ടേ. ഇസ്തിഖാറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ഒരു ദുആ ചൊല്ലുക, ഇസ്തിഖാറത്തിന്റെ ദുആ. സഹാബികൾ പറയുന്നത് ഖുർആൻ പഠിപ്പിച്ചു തരുന്നത് പോലെ അങ്ങ് പഠിപ്പിച്ചു തന്നതാണ് സഹാബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. ദുഃഖവും പ്രയാസവും വന്നാൽ ചൊല്ലേണ്ട ദുആ, അല്ലാഹുമ്മ ഇന്നി അബ്ദുക വഅബ്നു അബ്ദിക എന്ന് തുടങ്ങുന്ന ദുആ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേട്ടൊരാൾ അത് പഠിക്കാം, എന്തായാലും പഠിക്കണം എന്നാണ്. എത്ര ആളുകൾക്കറിയാം ഈ കണ്ട ഇല്ലാത്ത ദിക്റും ദുആകളും ചൊല്ലാൻ നടക്കുന്ന, ഇതുപോലുള്ള ഇല്ലാത്ത ദിക്റിന്റെ കിതാബുകൾ അക്ഷരത്ത് വെച്ച് നടക്കുന്ന ആളുകൾക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ ചോദിച്ചു നോക്കി, അത് കിട്ടില്ല, അത് കിട്ടുകയില്ല. ഉമർക്ക് പോയാൽ കാണാം, ഉസ്താദ് പുസ്തകം പിടിച്ച് ദുആ ചെയ്ത് ഇങ്ങനെ നടക്കുന്നു, ഉസ്താദിന്റെ പിന്നാലെ കുറെ ആളുകൾ നടക്കും. എന്നിട്ട് മൂപ്പര് ചൊല്ലിക്കൊടുക്കുന്ന ദുആ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നും അറിയാതെ ആമീൻ ആമീൻ എന്ന് പറയുകയാണ്. ഈ ആളുകളാണ് ഇല്ലാത്ത ദിക്റിന്റെ ദുആവിന്റെ പിന്നാലെ പോകുന്നത്. സഹോദരങ്ങളെ, എന്താണിത്? അള്ളാഹുവിന്റെ ദീൻ, അത് നമ്മൾ പഠിക്കട്ടെ. റബ്ബിനും നമുക്കുമിടയിൽ ഇങ്ങനെ ചൂഷണം ചെയ്യുന്ന ആളുകളെ ദീൻ പഠിച്ചാൽ നമുക്ക് വെക്കേണ്ടി വരികയില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്, നീ അള്ളാഹുവിന്റെ ദീൻ ആദ്യം പഠിക്കേണ്ടത് നിനക്ക് വേണ്ടിയാണ്, മറ്റാർക്കെങ്കിലും വേണ്ടിയല്ല. ദീനാണ് ഇതെന്ന് പറഞ്ഞ ഒരാൾ നമ്മളെ പറ്റിക്കാൻ പാടില്ല. ഇതാ, ഇത് ദീനാണ്. കാരണം അതാണ് ഏറ്റവും വലിയ വഞ്ചന. ദുനിയാവിന്റെ കാര്യത്തിൽ ഒരാൾ നമ്മെ വഞ്ചിക്കുന്നതിനേക്കാൾ ഗൗരവപ്പെട്ടതല്ല, ഇത് ദീനാണ്, അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യമാണെന്ന് പറഞ്ഞ് അള്ളാഹു വെറുക്കുന്ന ഒരു കാര്യം ഒരുവൻ നമ്മെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ വഞ്ചനയാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. റബ്ബിനോട് നീ സത്യസന്ധത ഉള്ളവനാവുക, നീ റബ്ബിനോട് സിദ്ഖുള്ളവനാവുക. ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക, സത്യത്തിന്റെ വഴിയിൽ, സുന്നത്തിന്റെ, തൗഹീദിന്റെ വഴിയിൽ നിന്നെ പ്രവേശിപ്പിക്കാൻ. എന്നിട്ട് നീ അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക. ഏതാണ് ഉള്ള ദുആ? അത് പഠിക്കുക, അത് ചൊല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിടത്ത് നിർത്തുക. അതിലെല്ലാ ഖൈറുമുണ്ട്, അതിലെല്ലാ ഖൈറുമുണ്ട്. ഒന്നാമത്തെ കാര്യം, ദിക്റുകളും ദുആകളും പ്രയോജനപ്പെടണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിരിക്കുക. രണ്ടാമത്തെ കാര്യം, ആ ദിക്റുകൾ ദുആകൾ ചൊല്ലുമ്പോൾ നാവും ഹൃദയവും ഒരുമിച്ചുണ്ടാവുക, ഹൃദയ സാന്നിധ്യത്തോടെ ഓർമ്മയോടെ ചൊല്ലുക. ദിക്റുകൾ മൂന്ന് ദർജയിലാണ്, ദിക്റുകൾ മൂന്ന് ദർജയിലാണ്. ഒന്ന്, ഹൃദയവും നാവും ഒരുമിച്ച് അള്ളാഹുനെ സ്മരിക്കുക. രണ്ടാമത്തേത്, ഹൃദയം കൊണ്ട് അള്ളാഹുനെ സ്മരിക്കുക, നാവ് കൊണ്ട് ഉച്ചരിക്കാതെ. മൂന്നാമത്തേത്, നാവ് കൊണ്ട് മാത്രം അള്ളാഹുനെ സ്മരിക്കുക. ഇതിൽ ആദ്യത്തെ പദവിയിലുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠം, ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും അള്ളാഹുനെ സ്മരിക്കുക. രണ്ടാമത്തത് മനസ്സിൽ അള്ളാഹുവിനെ ഓർക്കുക, അതതിന്റെ താഴെയാണ്. അതിന്റെ താഴെ മാത്രമേ നാവ് കൊണ്ട് വെറുതെ പറയുക എന്നത് വരികയുള്ളൂ. വെറുതെ സാന്നിധ്യമില്ലാതെ ഒരു മെഷീൻ ഓണാക്കി വെച്ചതുപോലെ യാന്ത്രികമായി ഇങ്ങനെ ചൊല്ലുക. അത് സഹോദരങ്ങളെ, കാലം കഴിയുമ്പോൾ ഒരു ദിക്കർ പഠിച്ച് ആദ്യം ചൊല്ലുമ്പോൾ നല്ല ശ്രദ്ധ ഉണ്ടാവും, പിറ്റേന്നും ചൊല്ലി പിറ്റേന്നും ചൊല്ലി, അത് ശീലമായി തീർന്നാൽ ശ്രദ്ധയില്ലാതെ ഇങ്ങനെ പോവുക. ഇത് സഹോദരങ്ങളെ ഇക്കാലത്ത് നമ്മെ ബാധിക്കുന്ന വലിയ പ്രശ്നങ്ങളിലൊന്നാണ്. പ്രത്യേകിച്ച് ഈ മൊബൈൽ എന്ന ഉപകരണം അത് മനുഷ്യന്റെ ശ്രദ്ധയെ വല്ലാതെ ചിതറിച്ച് കളയുന്ന ഒരു കാര്യമാണ്. അത് നമ്മുടെ ശ്രദ്ധ ആകെ പലയിടത്താക്കി കളയും. നമ്മുടെ ശ്രദ്ധ ഒരു സ്ഥലത്ത് ഒരുമിച്ച് ചേർക്കാൻ അത് മുഖേന നമുക്ക് സാധിക്കുന്നില്ല. റബ്ബിനോട് നാം ദുആ ചെയ്യുക, അവനോട് ഖുശൂഓടെ അവനെ ഇബാദത്ത് ചെയ്യാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുശൂ ഇല്ലാത്ത കൽബിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടിയിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, ചൊല്ലുന്ന ദിക്റുകളുടെ ദുആകളുടെ അർത്ഥവും അതിന്റെ ലക്ഷ്യവും നാം മനസ്സിലാക്കുക. മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, ചൊല്ലുന്ന ദിക്റും ദുആവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിരിക്കുക. രണ്ട്, അത് ചൊല്ലുമ്പോൾ ഹൃദയവും നാവും ഒരുമിച്ചുണ്ടായിരിക്കുക. മൂന്നാമത്തത്, ചൊല്ലുന്ന ദിക്റിന്റെ ദുആഇന്റെ അർത്ഥവും അതിന്റെ ലക്ഷ്യങ്ങളും അതിന്റെ മഖാസിദും മനസ്സിലാക്കുക. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹു എത്ര പരിശുദ്ധനാണ് എന്നതാണ് അതിന്റെ ഒരു ഏകദേശ അർത്ഥം, ഒരു ആശയത്തിന്റെ പരിഭാഷ. എന്നാൽ അതിന്റെ ഉദ്ദേശം നോക്കൂ, അള്ളാഹുവിനെ നീ പരിശുദ്ധ, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ നീ വാഴ്ത്തുകയാണ്. ജനങ്ങൾ റബ്ബിനെ കുറിച്ച് എന്തെല്ലാം ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടോ, അള്ളാഹുവിന് സന്താനമുണ്ടെന്നും അവന് പങ്കാളിയുണ്ടെന്നും അള്ളാഹു മൂന്നിലൊരുവനാണെന്നും ഇങ്ങനെയൊക്കെ റബ്ബിനെ കുറിച്ച് ജനങ്ങൾ ജയിപ്പിച്ചുണ്ടാക്കിയതിൽ നിന്നെല്ലാം അള്ളാഹു എത്രയോ പരിശുദ്ധനാണ് എന്ന റബ്ബിന്റെ പരിശുദ്ധിയെ നീ വാഴ്ത്തുകയാണ് അതിലൂടെ. നോക്കൂ, അതിന്റെ ലക്ഷ്യം നോക്കൂ, അതിന്റെ മക്സദ് നോക്കൂ, എത്ര മഹത്തരമാണ്. ലഹൗല വല ഖുവത ഇല്ലാ ബില്ലാ എന്ന് നീ പറയുമ്പോൾ നീ അള്ളാഹുവിനോട് സഹായം തേടുന്നുണ്ട് അതിലൂടെ. അള്ളാഹു എനിക്കൊരു ഹൗലുമില്ല, ഒരു ഖുവത്തുമില്ല, എന്റെ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് നീങ്ങാൻ, ഒരു നന്മ എനിക്ക് നേടിയെടുക്കാൻ ഒരു ശക്തിയും കഴിവും എനിക്കില്ല റബ്ബെ, ഇല്ലാ ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. അതിൽ ഇസ്തിആനത്തുണ്ട്, സഹായത്തേട്ടമുണ്ട്. ലഹൗല വല ഖുവത ഇല്ലാ ബില്ലാ എന്ന വാക്കിൽ സ്ഥാനത്തുണ്ട്, അതിൽ സഹായത്തേട്ടമുണ്ട്. നീ നിന്റെ കഴിവുകളുടെ റബ്ബിന്റെ മുന്നിൽ പറയുക എന്നത് അത് ഇബാദത്താണ്. അതുകൊണ്ടാണ് മുഅ്മിനുകളെ കുറിച്ച് മുൻഗാമികൾ പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചത് കാണാം, അവൻ ജനങ്ങൾക്ക് മുന്നിൽ ഇജ്ജത്തോടെ ആൾ അവരോട് ചോദിക്കാതെ അന്തസ്സോടെ ജീവിക്കുന്നവനായിരിക്കും. എന്നാൽ അവൻ തന്റെ റബ്ബിന്റെ മുന്നിൽ അങ്ങേയറ്റം താണുകയാണ്, അവനോട് കേൺ അപേക്ഷിക്കുന്നവനായിരിക്കും. ജനങ്ങളോടവൻ അങ്ങേയറ്റം അന്തസ്സോടെ പ്രതാപത്തോടെ ജീവിക്കുന്ന, അഹങ്കാരമല്ല മറിച്ച് അന്തസ്സായി ആളുകളോട് ചോദിക്കാതെ അവരുടെ മുന്നിൽ നിന്നലാകാതെ ജീവിക്കുന്നവനായിരിക്കും. എന്നാൽ തന്റെ റബ്ബിന്റെ മുന്നിൽ അങ്ങേയറ്റം താണ്, കേണവനോട് ചോദിക്കുന്ന, ചോദിച്ചുകൊണ്ടേയിരിക്കുന്നവനായിരിക്കും, അതിലാണ് ഇജ്ജത്തുള്ളത്. അള്ളാഹുവിന്റെ മുന്നിൽ നീ എത്ര താഴുന്നോ, റബ്ബിനെ നീ എത്ര അനുസരിക്കുന്നോ, അത്രയും നീ പടപ്പുകൾക്കിടയിൽ ഉയർന്നവനായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അള്ളാഹുവിന് വേണ്ടി ഒരാൾ വിനയം കാണിച്ചാൽ അവൻ അള്ളാഹു ഉയർത്താതിരിക്കുകയില്ല. വഫഖനില്ലാഹു വയ്യാക്കും. ഈ മൂന്ന് കാര്യങ്ങളുടെ ദിക്റിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അങ്ങനെ അവനെ ധാരാളമായി ദിക്ർ ചെയ്യുന്ന മുഅ്മിനുകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നോക്കൂ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സമയബന്ധിതമായ ദിക്റുകൾ നാം പഠിക്കുക. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ടത്, അത് സഹോദരങ്ങളെ രാവിലെയും വൈകുന്നേരവും കാണുന്ന ചൊല്ലേണ്ട ദിക്റുകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നമുക്ക് കാണാം. ചില ആളുകൾ എങ്കിലും വിചാരിച്ചേക്കാം അത് മുഴുവൻ പഠിച്ചിട്ട് മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ. അല്ല, അതിലൊരു ദിക്ർ നീ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൊല്ലുക, അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസയ്ന വബിക അഹ്യാ വബിക നമൂതു വഇലൈക നുശൂർ. ഈ ഒരു ദുആയാണ് നീ രാവിലത്തെ ദിക്റുകൾ പഠിച്ചതെങ്കിൽ പഠിച്ചതുമില്ല, എല്ലാം പഠിച്ചിട്ടേ ചൊല്ലാൻ തുടങ്ങണ്ടു എന്നുണ്ടോ? ഇല്ല, പഠിച്ചത് ചൊല്ലുക, അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു എന്തെല്ലാം അപകടങ്ങളിൽ നിന്ന് ഈ ദുഃഖറുകളെ കൊണ്ട് നമ്മളെ സംരക്ഷിക്കുമെന്നോ? റബ്ബ് സുബ്ഹാനഹു വതആല എത്ര വലിയ കാവൽ അവനെ ദിക്ർ ചെയ്യുന്നതിലൂടെ നമുക്ക് നൽകുമെന്ന് നാം അറിഞ്ഞിരുന്നുവെങ്കിൽ, അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക്, നമ്മുടെ തലമുറകൾക്ക് പോലും അള്ളാഹു അവനെ സൂക്ഷിക്കുന്നതിലൂടെ നൽകുന്ന സംരക്ഷണം നമ്മൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, സഹോദര, നിന്റെ സൽക്കർമ്മങ്ങൾ കൊണ്ടുള്ള സൽഫലം നിനക്ക് മാത്രമല്ല, നിന്റെ മക്കൾക്ക് എന്നല്ല നിന്റെ തലമുറകൾക്ക് വരെ ലഭിച്ചേക്കും. അതിന്റെ ബറക്കത്ത് അള്ളാഹുവിനെ അനുസരിക്കുന്നതിന്റെ ബറക്കത്ത് അതാണ്. എന്നാൽ അള്ളാഹുവിന്റെ ധിക്കരിക്കുന്നതിന്റെ അതിന്റെ അനന്തര ഫലം അതും ഇതുപോലെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കിയേക്കാം. ദൂരവ്യാപകമായ ഫലങ്ങൾ അതുകൊണ്ട് ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് ഖൈറിന്റെ ആളുകൾ തലമുറയിൽ ഉണ്ടാവുക എന്നത് അവരുടെ പിൽക്കാലക്കാർക്ക് അതിന്റെ ഖൈർ ലഭിച്ചേക്കും. അവർ ഈമാനുള്ള ആളുകളാണെങ്കിൽ, അടിസ്ഥാനപരമായ ഈമാൻ, റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആളുകളാണ് അവരെങ്കിൽ, ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്കർ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴുള്ള ദിക്കർ, ആ ദിക്കറുകൾ പലതും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും ഓർമ്മിപ്പിക്കുന്ന ദിക്കറുകളാണത്. ഉറങ്ങാൻ കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴുമുള്ള ദിക്കറുകൾ, ഉദാഹരണത്തിൽ ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഹിയ, എഴുന്നേൽക്കുമ്പോൾ എഴുന്നേറ്റ അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാന ബഅദമ മാതന വഇലൈഹി നുശൂർ, മരണത്തെ ഓർമ്മിപ്പിക്കുന്ന, ഉയർത്തെഴുന്നേൽപ്പിനെ ഓർമ്മിപ്പിക്കുന്ന ദിക്കറുകളാണത്. മരണവും അതിനുശേഷമുള്ള ഉണരലും പരലോകത്ത് പരലോകമുണ്ട് എന്നതിന്, അന്ത്യനാളുണ്ട് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവുകളിൽ ഒന്നാണ്. നിരന്തരം എല്ലാ ദിവസവും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തെളിവാണ്. ഉറക്കം അത് മരണത്തിന്റെ സഹോദരനാണ്. ഉറക്കത്തിൽ നിന്ന് നീ എങ്ങനെ എഴുന്നേൽക്കുന്നു, അതുപോലെ റബ്ബ് നിന്നെ മരണത്തിന് ശേഷം വീണ്ടും എഴുന്നേൽപ്പിക്കും. ഒരാൾ തീരുമാനിക്കാതെ കുട്ടിക്ക് ഉറങ്ങണ്ട, ഞാൻ ഉറങ്ങുന്നില്ല, നടപ്പാക്കാൻ കഴിയുമോ? ആ തീരുമാനത്തിൽ ഉറച്ചിരുന്ന് ഉറങ്ങാതെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും സാധിക്കില്ല. അതുപോലെ മരിക്കൂലെന്ന് നീ തീരുമാനിച്ചാൽ സാധ്യമല്ല, നീ മരിക്കും, മരിക്കുക തന്നെ ചെയ്യും. ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ, മരണം ഉറപ്പാണ്. ഒരാൾ തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും കാലാകാലത്തേക്ക് ഉറങ്ങാൻ എണീക്കുന്നില്ല, നടക്കുമോ? നടക്കുകയില്ല. എന്നതുപോലെ മരണത്തിന് ശേഷം അള്ളാഹു തന്നെ ജീവിപ്പിക്കും, ഒരു സംശയവും വേണ്ട. അതിൽ റബ്ബ് സുബ്ഹാനഹു വതആല വെറുതെ അല്ല നിന്നെ പഠിച്ചത്. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബദ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ നിങ്ങളെ നാം വെറുതെ പഠിച്ചതാണെന്ന്, നമ്മിലേക്ക് നിങ്ങൾ തിരിച്ചു വരികയില്ല എന്ന്. ഫതആല അല്ലാഹുൽ മലികുൽ ഹഖ്, യഥാർത്ഥ രാജാവായ അള്ളാഹു എത്രയോ ഉന്നതനാണ്, റബ്ബിന് യോജിച്ചതല്ല. ഒരു നാട്ടിലെ ഒരു കുറച്ച് ആളുകളെ ഭരിക്കുന്ന രാജാവ് അവർക്ക് ഒരു നിയമവും നിർദ്ദേശവും നൽകാതെ തോന്നിയതുപോലെ ജീവിക്കാൻ വിട്ടാൽ ആ രാജാവിനെ കുറിച്ച് ബുദ്ധിയുള്ളവർ എന്ത് പറയും? ഇയാൾ എന്ത് ഭരണാധികാരിയാണ്, ഇയാൾ എന്തിനു കൊള്ളാം? റബ്ബ് സുബ്ഹാനഹു വതആല, മാലിക്കുൽ മുൽക്കായ റബ്ബ്, എല്ലാ രാജാക്കന്മാരുടെയും രാജാവായ റബ്ബ് സുബ്ഹാനഹു വതആല, അവനെങ്ങനെ യോജിക്കും അവന്റെ ഭൂമിയിൽ അവന്റെ വായു ശ്വസിച്ച് അവന്റെ വെള്ളം കുടിച്ച് ഇങ്ങനെ എന്നിട്ട് തോന്നിയതുപോലെ ഒരു ഹറാമും ഹലാലും ബാധകമല്ലാതെ ജനങ്ങൾക്ക് ജീവിക്കാൻ, എന്നിട്ട് നന്മ ചെയ്തവനെയും തിന്മ ചെയ്തവനെയും ഒരുപോലെ മണ്ണോട് മണ്ണ് ചേരാൻ അനുവദിക്കാൻ ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല വീണ്ടും ജീവിപ്പിക്കും. മണ്ണോട് മണ്ണ് ചേർന്ന മനുഷ്യർ അള്ളാഹു വീണ്ടും കൊണ്ടുവരിക തന്നെ ചെയ്യും. അതുപോലെ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള, ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദിക്കറുകൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട ദിക്കറുകളിൽ ഒന്നാണ് സുബ്ഹാനല്ലാഹ്, അതുപോലെ അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നീ ദിക്കറുകൾ. അത് സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല രൂപത്തിൽ പഠിപ്പിച്ചത് കാണാം. 33 ശേഷം 100 പൂർത്തിയാക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അൽമുൽക്കു വലഹു അൽഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. വേറെയും അതിന് രൂപങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് സുബ്ഹാനല്ലാഹ് എന്ന് 10 തവണ ചൊല്ല, അൽഹംദുലില്ലാഹ് എന്ന് 10, അല്ലാഹു അക്ബർ എന്ന് 10. ഇങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് എത്ര എളുപ്പമാണ്! നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും തിരക്കുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ട്, തീരെ നീ ചൊല്ലാതിരിക്കേണ്ട, ഇതാ എളുപ്പമുള്ള ഒരു വഴി ഇതാ. ഇങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാം. അതുപോലെ ഭക്ഷണം, വെള്ളം, വസ്ത്രം, ഈ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട ദിക്കറുകളും ദുആകളും ഉണ്ട്, തുടങ്ങുമ്പോഴുണ്ട്, അതുപോലെ കഴിച്ചു കഴിഞ്ഞാലുണ്ട്. പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ബിസ്മി ചൊല്ലുക, അതുപോലെ വലത് കൈകൊണ്ട് ഭക്ഷിക്കുക, ശേഷം അൽഹംദുലില്ലാ എന്ന് പറയുക. ഭക്ഷണം അതിൽ ബറക്കത്ത് ലഭിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണിത്. ബിസ്മി പറയുക, അതുപോലെ വലത് കൈകൊണ്ട് കഴിക്കുക, അതുപോലെ ഒരു ഭക്ഷണം കഴിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ അതിൽ ബറക്കത്തുണ്ടാകും. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന് ചെയ്യുന്ന ശുക്രാണ്, അള്ളാഹുവിന്റെ റിദ, അവന്റെ തൃപ്തി ലഭിക്കാൻ കാരണമാകും. ലൈംഗിക ബന്ധത്തിന് മുൻപുള്ള ദിക്ർ, ബിസ്മില്ലാ, അള്ളാഹു ജന്നിബിന ഷൈത്താൻ, ജന്നിബി ഷൈത്താന മറസഖ്തന, അതുകൊണ്ട് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ ബന്ധത്തിൽ ജനിക്കുന്ന കുഞ്ഞിന് അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും പിശാചിൽ നിന്ന് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അമലാരുടേതാണ്? അമലു പന അമലാണ്, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അമലാണ് പ്രതിഫലം, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള പ്രതിഫലം അവർക്കുണ്ട്. അതുപോലെ അതിന്റെ സംരക്ഷണം ലഭിക്കുന്നത് ആർക്കാണ്? ജനിക്കുന്ന കുഞ്ഞിന്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സാലിഹായ അമൽ നമ്മുടെ മക്കളെ അള്ളാഹു സംരക്ഷിക്കാൻ അത് കാരണമാകും. മുൻഗാമികളിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മോനെ ഞാൻ നിനക്ക് വേണ്ടി രണ്ടരക്കാഴ്ച അധികം നിസ്കരിക്കും, നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നിന്നെ അള്ളാഹു സംരക്ഷിക്കാൻ വേണ്ടി എന്ന് മുൻഗാമികൾ പറഞ്ഞത് കാണാം. അതുകൊണ്ട് തിന്മയിലേക്ക് പോകുമ്പോൾ, പോകാൻ മനസ്സ് വെമ്പുമ്പോൾ ഓർക്കുക, ഇതിന്റെ ദുരന്ത ഫലം ഒരുപക്ഷെ നമ്മൾ മാത്രമായിരിക്കില്ല അനുഭവിക്കേണ്ടി വരിക, അതിന്റെ ദുരന്ത ഫലം പലരിലേക്കും നീങ്ങിയേക്കാം. നമുക്ക് നമുക്കെന്തെങ്കിലും സംഭവിച്ചാലും ഒരപകടവും പറ്റരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ കരളിന്റെ കഷ്ണങ്ങളായ നമ്മുടെ മക്കൾ, അവർ അള്ളാഹു സംരക്ഷിക്കാൻ സൽക്കർമ്മങ്ങൾ, നമ്മുടെ സൽക്കർമ്മങ്ങൾ കാരണമാകും. ഹറാമാണോ നീ അവർക്ക് വേണ്ടി സമ്പാദിച്ചു കൊണ്ടുകൊടുക്കുന്നത്? അത് നിനക്കും അവർക്കും അങ്ങേറ്റം അപകടം ചെയ്യും. ഹലാലാണോ നീ അവർക്ക് വേണ്ടി സമ്പാദിച്ചു കൊണ്ടുകൊടുക്കുന്നത്? അവർക്ക് നീ അള്ളാഹുവിനെ അനുസരിക്കുകയാണോ ചെയ്യുന്നത്? അവരുടെ കാര്യം ആലോചിച്ചിട്ട് നീ ഹറാമിലേക്ക് പോകുന്നില്ലേ? അള്ളാഹു നിന്നെ സംരക്ഷിക്കും, അവരെയും സംരക്ഷിക്കും. റബ്ബ് നൽകുന്ന ബറക്കത്താണ് ഏറ്റവും വലുത് എന്ന് മനസ്സിലാക്കി. വീട്ടിലേക്ക് കയറുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനെ സ്മരിച്ചാൽ ഷൈത്താൻമാർ മാറിപ്പോകും. റബ്ബിനെ മറന്നു കയറിയാൽ ബിസ്മില്ലാ പറയാൻ മറന്ന്, റബ്ബിന്റെ പേര് പറയാൻ മറന്നു കയറിയാൽ ഷൈത്താൻമാർ ഒന്നിച്ചു കയറും. പിശാച് ഒന്നിച്ചു കയറിയ വീടെങ്ങനെ ഇരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്ക്. വീട്ടിൽ നമ്മൾ അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ റോട്ടിൽ കാണുകയാണ് നാട്ടിൽ തെമ്മാടിയായി അറിയപ്പെട്ട വൃത്തിയിട്ട ഒരാൾ, അയാളെ കൈ പിടിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുമോ? ഇല്ലല്ലോ. ആരാണ് പോവുക? ഷെയ്ത്താൻ നമ്മുടെ കൂടെ വീട്ടിലേക്ക് കയറും എന്ന് പറഞ്ഞാൽ അത് എത്ര അപകടമുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് ബിസ്മി പറയാൻ മറക്കാതിരിക്കുക. അതുപോലെ ഹലാൽ ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ മാലിന്യം, ദുർഗന്ധം, ഇതൊക്കെ പിശാചിന് ഇഷ്ടമുള്ള സ്ഥലങ്ങളും ഇടങ്ങളുമാണ്. അവിടെ കയറുമ്പോൾ ഷെയ്ത്താനിൽ നിന്ന് രക്ഷ തേടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇറങ്ങുമ്പോൾ ഗഫറാനക്ക് എന്ന് പറയാൻ പഠിപ്പിച്ചിട്ടുണ്ട്. മഴ പെയ്യുമ്പോൾ മുത്തർന ബിഫദ്ലില്ലാഹി വറഹ്മത്തി, മഴ പെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ മഴ പെയ്യുമ്പോൾ അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅൻ, ആ സമയത്തുള്ള ദുആ പ്രത്യേകം സ്വീകരിക്കപ്പെടുന്നതാണ്. ഇടിനാദം ഉണ്ടാകുമ്പോൾ സുബ്ഹാനല്ലാഹി യുസബ്ബിഹു റാജു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖീഫത്തി, ഇങ്ങനെയുള്ള ദിക്റുകൾ ചൊല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, വഖദ് സുന്നിഫത് ലഹു അൽ കുതുബു അൽ മുസമ്മാതു ബിഅമലിൽ യൗമി വൽ ലൈല, ഈ വിഷയത്തിൽ മാത്രം കിതാബുകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അമലുൽ യൗമി വൽ ലൈല, രാവിലെയും രാത്രിയുടെയും അമൽ എന്ന പേരിൽ, അതായത് ദിക്കറുകളുടെ പുസ്തകത്തിന് മുൻഗാമികൾ എഴുതിയ ദിക്കറുകളുടെ കിതാബിന് ഈ പേര് വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് മുഹദ്ദിസായ ഇമാം അന്നസായി, നമ്മൾ ആറ് ഹദീസിന്റെ കിതാബുകൾ പറയുമ്പോൾ പേരെണ്ണുന്ന ഇമാം അന്നസായി, അദ്ദേഹത്തിന്റെ ഒരു കിതാബുണ്ട് അമലുൽ യൗമി വൽ ലൈല, എന്തിന്റെ കിതാബാണ്? ദിക്കറിന്റെ കിതാബാണ്. അതുപോലെ ഇബ്നു സുന്നി എന്നറിയപ്പെടുന്ന മുൻഗാമിയ ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ദിക്റുകളുടെ ഒരു കിതാബിന്റെ പേരാണ് അമലുൽ യൗമി വൽ ലൈല. ആ പേരിൽ കിതാബുകൾ തന്നെ പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ആധുനിക കാലത്ത് വളരെ അറിയപ്പെട്ട ഒരു കിതാബാണ് സയ്യിദ് ഇബ്നു വഹ്ഫൽ ഖഹ്താനി റഹിമഹുള്ള, അദ്ദേഹം എഴുതിയ ഹിസ്മുൽ മുസ്ലിം എന്ന കിതാബ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ബറക്കത്ത് നൽകിയിട്ടുള്ള ഒരു കിതാബാണ്. ധാരാളക്കണക്കിന് ലോകത്ത് അതിന്റെ കോപ്പികൾ കാണാം, ഒരുപാട് മസ്ജിദുകളിൽ. അല്ലാഹു അലം അത് എഴുതിയ പണ്ഡിതന്റെ ഖലാസ് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അല്ലാഹു ഒരു കിതാബിന് ഇത്രയും ബറക്കത്ത് നൽകുക എന്നത് അത് എഴുതിയ പണ്ഡിതന്റെ ഖലാസ് സൂചിപ്പിക്കുന്ന കാര്യമാണ്. അല്ലാഹുവിനാണ് കൂടുതൽ അറിയുക. അദ്ദേഹം ഏതാണ് വളരെ അകലെയല്ലാതെ, വളരെ കാലം മുമ്പല്ലാതെ, അടുത്ത കാലത്ത് മരണപ്പെട്ട, സൗദി അറേബ്യയിൽ ജീവിച്ചിരുന്ന ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ശിഷ്യന്മാരിൽ ഒരാളായ പണ്ഡിതനാണ് സയ്യിദ് അൽ ഖഹ്താനി. അദ്ദേഹത്തിന്റെ ഹിസ്മുൽ മുസ്ലിം എന്ന ദിക്റിലെ കിതാബ് വളരെ പ്രസിദ്ധമാണ്. പല ഭാഷകളിൽ അത് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ധാരാളം ആളുകൾക്ക് ആ കിതാബ് അറിയാം. അങ്ങനെ പല കിതാബുകളുണ്ട് ദിക്റുകളുടെ വിഷയത്തിൽ, മുൻഗാമികളും പിൽക്കാലക്കാരും എഴുതിയിട്ടുള്ള കിതാബുകൾ. ഇമാം നവവി അദ്ദേഹത്തിന്റെ അൽ അദ്കാർ വളരെ പ്രസിദ്ധമാണ്. ഷെയ്ഖുൽ സാബിൻ തൈമിയയുടെ അൽ കലിം അത്തയ്യിബ്, അൽ കലിം അത്തയ്യിബ് ഷെയ്ഖുൽ സാബിൻ തൈമിയ എഴുതിയ കിതാബാണ്. ഇങ്ങനെ ദിക്റുകളുടെ കിതാബുകൾ വളരെ പ്രസിദ്ധമായി, ധാരാളം പണ്ഡിതന്മാർ അത് എഴുതിയിട്ടുണ്ട്. അതിന്റെ കാര്യം അത്ര പ്രധാനപ്പെട്ടതാണ്. അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നത് അത് ചില്ലറ കാര്യമല്ല. ശേഷം ഷൈഖുൽ ഇസ്ലാം പറയുന്നു, സുമ്മ മുലാസമത്തു ദിക്രി മുത്ലഖൻ, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഇങ്ങനെ സാഹചര്യവും സന്ദർഭവും പറഞ്ഞിട്ടുള്ള ദിക്ർ, അത് മുറുകെ പിടിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? മുത്തലക്കൻ, ഇങ്ങനെ സമയവും സന്ദർഭവും ഒന്നുമില്ലാതെ ചൊല്ലാൻ പറ്റിയ ദിക്റുകൾ, അത് ധാരാളമായി വർദ്ധിപ്പിക്കാൻ നീ ശ്രദ്ധിക്കുക. വഅഫ്ദലുഹു, അതിലേറ്റവും ശ്രേഷ്ഠമായ അമലാണ്, അതിലേറ്റവും ശ്രേഷ്ഠമായ ദിക്റാണ് ഏത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ദിക്ർ, കലിമത്തു തൗഹീദ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്, അഫ്ദലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഫ്ദലു ദിക്ർ, ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠം ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ. അഫ്ദലു മാ ഖുൽതു അന വൻ നബിയുന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഞാനും എനിക്ക് മുമ്പുള്ള നബിമാരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്കിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബാക്കിയുള്ളത് യഥാർത്ഥത്തിൽ അതിന്റെ ബാക്കിയും അതിന്റെ വിശദീകരണവും അത് ഊട്ടിയുറപ്പിക്കുന്ന വാക്കുകളുമാണ്. വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. നോക്കൂ, ഈ വാക്ക് ഇതിന്റെ പേരിലാണ് മുഅ്മിനുകളും കാഫിറുകളും വേർതിരിക്കപ്പെട്ടിട്ടുള്ളത്. മുസ്ലിമീങ്ങളും മുശ്രിക്കുകളും രണ്ടായിട്ടുണ്ട്. സ്വർഗത്തിന്റെ താക്കോലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മാത്രമല്ല സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, നീ ചൊല്ലുന്നുണ്ട് എന്ന് അടുത്തുള്ള ആൾ അറിയുക പോലും ചെയ്യാതെ ചൊല്ലാൻ പറ്റിയൊരു ദിക്റാണത്. ചുണ്ടനങ്ങാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത്രയും എളുപ്പമുള്ള അമലാണ്, അത്രയും എളുപ്പമുള്ള ദിക്റാണ്. എന്നാൽ അതിന്റെ അർത്ഥം നോക്കൂ, ഏറ്റവും വലിയ ഹക്ക് അതിലാണ് പറയപ്പെട്ടിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല. ആരാധനകർഹനായി ആകാശഭൂമികളുടെ റബ്ബായ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ഇതാണ് ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠം. എന്നാൽ വഖത്ത് അരിദു അഹ്വാലു, ചിലപ്പോൾ ചില സന്ദർഭങ്ങൾ വന്നേക്കും, യകൂനു ബഖിയത്തു ദിക്റി, ബാക്കിയുള്ള ദിക്റുകൾ മിസ്ലു, എന്നിട്ട് അതിന് ഉദാഹരണം പറയുന്നുണ്ട്, ആ ഉദാഹരണത്തിന് ശേഷം നിങ്ങൾ വായിക്കുക, അഫ്ദല മിൻഹു, ചില സന്ദർഭങ്ങളിൽ മറ്റു ചില ദിക്റുകൾ അഫ്ദലായേക്കും, ശ്രേഷ്ഠമായേക്കും, അത് സന്ദർഭത്തിനനുസരിച്ചാണ്. ഇപ്പൊ നോക്കൂ, ഉദാഹരണത്തിന് ഒരാൾ അദാൻ കേൾക്കുകയാണ്, ഹയ്യാല സലാ ഹയ്യാല ഫലാഹ്, അപ്പൊ പറയേണ്ട ദിക്ർ ഏതാ? ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണോ? അല്ല. ഒരാൾ യാത്ര ചെയ്യുന്നു, യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ താഴേക്ക് താഴ്ചയിലേക്ക് ഇറങ്ങുമ്പോൾ സുബ്ഹാനല്ലാഹ്, മുകളിലേക്ക് കയറിയാൽ അല്ലാഹു അക്ബർ. അവിടെ ആ സന്ദർഭത്തിൽ, അവിടെ സന്ദർഭം കൊണ്ട് പൊതുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനേക്കാൾ ശ്രേഷ്ഠതയിൽ താഴെ നിൽക്കുന്ന സുബ്ഹാനല്ലാഹ് അവിടെ ശ്രേഷ്ഠമായിത്തീരും. കാരണം അവിടെ സന്ദർഭം മാറിയതുകൊണ്ട്. സാധാരണ നിൽക്കു നോക്കിയാൽ ഏതാണ് ശ്രേഷ്ഠമെന്ന് ചോദിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ്. എന്നാൽ സന്ദർഭവശാൽ ചിലപ്പോൾ ചിലത് ശ്രേഷ്ഠത കൂടിയതായി വരും. ഇനി സഹോദരങ്ങൾ, ഈ ശ്രേഷ്ഠത കുറവ് കൂടുതൽ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതൊക്കെ നമുക്ക് ഒന്നേ ചെയ്യാൻ പറ്റൂ എന്ന അവസ്ഥയിലാണ് നമ്മളതിൽ ഏറ്റവും ശ്രേഷ്ഠത ഉള്ളത് എടുക്കേണ്ടത്. അതേസമയം ഒരുമിച്ച് ശ്രേഷ്ഠത കൂടിയതും അല്പം താഴെ നിൽക്കുന്നതുമൊക്കെ ഒരുമിച്ച് ചെയ്യാൻ പറ്റിയാൽ ഒരുമിച്ച് ചെയ്യുക. ഉദാഹരണത്തിന് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ, അതൊക്കെ ഒരുമിച്ച് പറഞ്ഞാൽ അതിന്റെ എല്ലാം ഫദ്ൽ, ശ്രേഷ്ഠത നമുക്ക് ലഭിച്ചു. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, ചിലപ്പോൾ ഇപ്പറയുന്ന ദിക്റുകൾ അഫ്ദലായി തീരും. ഏതൊക്കെ? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. സുബ്ഹാനല്ലാഹ് എന്നതിന്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അൽഹംദുലില്ലാഹ് എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുവിനാകുന്നു എല്ലാ സ്തുതിയും. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്, എനിക്ക് യാതൊരു ഹൗലും ഖുവ്വത്തുമില്ല. ഹൗൽ എന്നാൽ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് നീങ്ങാനുള്ള കഴിവ്, അല്ലെങ്കിൽ ഒരു അപകടം തടുക്കാനുള്ള കഴിവ് എനിക്കില്ല. വലാ ഖുവ്വ, ഒരു നന്മ നേടിയെടുക്കാൻ, ഒരു കാര്യം ചെയ്യാൻ എനിക്ക് ശക്തിയില്ല. ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഈ ദിക്റുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനേക്കാൾ ആ സമയത്ത് ശ്രേഷ്ഠമായി തീരും. റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞിട്ടുണ്ട്, ലാ അഖൂല സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ولا إله إلا الله والله أكبر أحب إلي مما طلعت عليه الشمس سور نندن كمغلل ودشي تندو هذا نكال إلا من كفتر يعني إنه برأيك سبحان الله والحمد لله ولا إله إلا الله والله أكبر سور نندن كمغلل ودشي تندو ഈ ലോകത്ത് കാണുന്ന കൊട്ടാരങ്ങളും മണിമാളികകളും ഒക്കെ സൂര്യന് കീഴയ വലിയ വലിയ വാഹനങ്ങൾ, ആഡംബര വാഹനങ്ങൾ, എല്ലാ ദുനിയാവിലുള്ള സ്വത്തും സ്വർണവും വെള്ളിയും മനോഹരമായ പൂന്തോട്ടങ്ങളും ഇടങ്ങളും ഭംഗിയുള്ളതും ഇഷ്ടമുള്ളതും ഒക്കെ സൂര്യന് കീഴയാണ്. അതിനേക്കാളൊക്കെ എനിക്കിഷ്ടം ഇതാണ്. അത്രയും സഹോദരങ്ങളെ ശ്രേഷ്ഠത ദിഖറുകൾക്കുണ്ട്. അതുപോലെ ദുനിയാവ് അത്രയും വിലയില്ലാത്തതാണ്. രണ്ട് പാഠം അതിൽ നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണത്തിന് ഫജറിന് മുമ്പുള്ള സുബ്ഹാനസ്കാരത്തിന് മുമ്പുള്ള രണ്ടറക്കാത്ത സുന്നത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ഖൈറു മിന ദുനിയാ വമാ ഫിഹ, റക്അതാ അൽ ഫജ്രി ഖൈറു മിന ദുനിയാ വമാ ഫിഹ. ഫജറിന് മുമ്പുള്ള രണ്ടറക്കാത്ത സുന്നത്ത് ദുനിയാവും അതിലുള്ള എല്ലാത്തിനേക്കാളും ഖൈറാണ്. അത്രയും ശ്രേഷ്ഠതയുണ്ട് നീ റബ്ബിനു വേണ്ടി നിസ്കരിക്കുന്ന ആ രണ്ടറക്കാത്തിന്, ആ സുജൂദുകൾക്ക് അത്ര വിലയില്ലാത്തതാണ് ദുനിയാവ്. ഒരു രണ്ടറക്കാത്ത് നിസ്കാരത്തിന്റെ പോലും വിലയില്ല. അപ്പൊ അതിന്റെ ഫർദിന്റെ ശ്രേഷ്ഠത എന്തായിരിക്കും? അതിന്റെ സുന്നത്തിന്റെ ശ്രേഷ്ഠത ഇതാണെങ്കിൽ നമുക്കറിയാം സുന്നത്തിനെക്കാളും മുസ്തഹബിനെക്കാളും ശ്രേഷ്ഠമാണ് ഫർദായ അഹ്മദുകൾ. ഫജറിന്റെ ശ്രേഷ്ഠത എന്തായിരിക്കും? അതുകൊണ്ട് ദിഖറുകൾ അതിന്റെ സ്തുതി ഇങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ തർത്തീബ് മാറിപ്പോയാൽ കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, അതിലേതുകൊണ്ട് നീ ആദ്യം തുടങ്ങിയാലും കുഴപ്പമില്ല. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, അതിന്റെ കൂടെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുകൂടി പറഞ്ഞാൽ കൂടുതൽ ഖൈർ. ഇങ്ങോട്ടും ഇങ്ങോട്ടും തർത്തീബ് മാറിപ്പോയതുകൊണ്ട് കുഴപ്പമില്ല. എത്രത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു, ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്കുകളാണിവ. നമ്മൾ ഫജ്ർ നമ്മൾ നിസ്കാരത്തിൽ നിന്നാൽ, ഏത് നിസ്കാരത്തിനായാലും നിന്നാൽ ആദ്യം പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുമല്ലോ, വജ്ജഹ്തു വജ്ഹി എന്ന് തുടങ്ങുന്ന ദുആ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായാ എന്ന ദുആ. അതുപോലെ പറയപ്പെട്ടിട്ടുള്ള മറ്റൊരു ദുആ ആണെന്ത്? സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക വ തബാറക ഇസ്മുക വ തആലാ ജദ്ദുക വ ലാ ഇലാഹ ഗൈറുക. ചെറിയ ദുആ ഈ വജ്ജഹ്തുനി അല്ലെങ്കിൽ അല്ലാഹുമ്മ ബാഇദ് ബൈനി എന്ന ദുആക്ക് പകരം ഫാത്തിഹക്ക് മുമ്പ് ചൊല്ലാൻ ഹദീസുകൾ വന്നിട്ടുള്ള ഒരു ദുആ ആണ്. വളരെ ചെറിയ ദുആ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക വ തബാറക ഇസ്മുക വ തആലാ ജദ്ദുക വ ലാ ഇലാഹ ഗൈറുക. അലിമാ അബ്ദുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സാദുൽ മആദ് എന്ന കിതാബിൽ പറഞ്ഞത് കാണാം, പ്രാരംഭ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠം ഇതാണ്. ഇത് ചെറുതാണ്, പക്ഷെ അദ്ദേഹം പറഞ്ഞത് കാണാം ഏറ്റവും ശ്രേഷ്ഠം ഇതാണ്. കാരണം ഈ ദുആഇന്റെ അർത്ഥം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്നീ നാല് വാക്കിന്റെ അർത്ഥമാണ് ഇതിന് വരുന്നത്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക തസ്ബീഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അതിൽ വന്നു. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക വ തബാറക ഇസ്മുക വ തആലാ ജദ്ദുക, അല്ലാഹു അക്ബറിന്റെ അർത്ഥം അവിടെ വന്നു. വലാ ഇലാഹ ഗൈറുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം അവിടെ വന്നു. അബ്ദുൽ ഖയ്യിം പറഞ്ഞത് കാണാം, ആ പ്രാരംഭ പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠം ഇതാണ് എന്ന്. ആ ദിക്കറുകളുടെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഷെയ്ഖുൽ ഇസ്ലാം തുടരുന്നു, സുമ്മയ അലം, പിന്നറിയുക, അന്ന കുല്ലമ തകല്ലമ ബിഹി ലിസാൻ വ തസവ്വറഹു ൽഖൽബ്, നാവ് പറയുന്നതൊക്കെ ഹൃദയത്തിൽ ചിന്തിക്കുന്നതൊക്കെ, മിമ്മ യുഖറിബു ഇലല്ലാഹ് അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന, മിൻ തഅല്ലുമി ഇൽമിൻ വ തഅലീമി, അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു വിജ്ഞാനം പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുക. അതിനുവേണ്ടി നാവ് ചലിപ്പിക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടി ഹൃദയത്തിൽ കാര്യം രൂപപ്പെടുത്തുക. വഅംറു ബിമഅറൂഫ്, നന്മ കൽപ്പിക്കുക. വനഹി അൻ മുൻകർ, തിന്മ വിലക്കുക. ഫഹുവ മിൻ ദിക്റില്ലാഹ്, അതെന്തിന്റെ ഭാഗമാണ്? എന്തിന്റെ ഭാഗമാണ്? ദിക്റിന്റെ ഭാഗമാണ്. ഇൽമിന്റെ മജ്ലിസുകൾ ദിക്റിന്റെ മജ്ലിസുകളാണ്. ഇൽമിന്റെ മജ്ലിസുകൾ, അറിവ് പഠിപ്പിക്കപ്പെടുന്ന ഖുർആനിന്റെയും സുന്നത്തിന്റെയും വിജ്ഞാനം പഠിപ്പിക്കുന്ന മജ്ലിസുകൾ ദിക്റിന്റെ മജ്ലിസുകളാണ്. ദിക്റിന്റെ ശ്രേഷ്ഠത അത് ഇൽമിനുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫർദായ അമൽ കഴിഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠമായ അമൽ ഏത് എന്ന ചർച്ചയിൽ പണ്ഡിതന്മാർ ദിഖറാണെന്നും ഇൽമാണെന്നും പറഞ്ഞത് കാണാം. ദിഖറാണ് എന്ന് പറഞ്ഞവർ അതിൽ എന്തിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ഇൽമിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിനെ അടുപ്പിക്കുന്ന വിജ്ഞാനം, അത് അള്ളാഹുവിന്റെ ദിഖറാണ്. റബ്ബിനെ കുറിച്ച് പറയലാണ് അള്ളാഹുവിന്റെ ദിഖറാണ്. നീ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു, നീ ദിഖറിലാണുള്ളത്. നീ ഒരു ഹദീസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ ദീൻ മനസ്സിലാക്കാൻ വേണ്ടി. നീ ദിഖറിലാണുള്ളത്. നീ മുൻഗാമിയായ ഒരു സഹാബിയുടെ ചരിത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ദിഖറിലാണുള്ളത്. ദിഖറിലാണുള്ളത് അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക എന്നത്, അത് ദിഖറിലെ പ്രധാനപ്പെട്ട ഇനമാണ്. വലിഹാദ, അതുകൊണ്ട് മനിഷ്തഗല ബിത്തലബിൽ ഇൽമിൻ നാഫ, ഉപകാരപ്രദമായ വിജ്ഞാനം പഠിക്കാൻ ആരാണോ തന്റെ നേരം ചെലവഴിക്കുന്നത്, ബഅദ അദാഇൽ ഫറായിദ്, ഫർദായ നിർബന്ധമായ കാര്യങ്ങൾ നിർവഹിച്ചതിനു ശേഷം, നിർബന്ധമായ കർമ്മങ്ങൾ നിർവഹിച്ചതിനു ശേഷം, ഔ ജലസ മജ്ലിസൻ, അല്ലെങ്കിൽ ഒരു മജ്ലിസിലിരുന്നു, ഒരു സദസ്സിലിരുന്നു, യതഫഖഹു പഠിക്കാൻ, ഔ യുഫഖിഹു അല്ലെങ്കിൽ പഠിപ്പിക്കാൻ, ഫീഹി അദിൽ അൽ ഫിഖ വിജ്ഞാനം, എങ്ങനത്തെ വിജ്ഞാനമാണ്, അല്ലദി സമ്മാഹു അല്ലാഹു വറസൂലുഹു ഫിഖൻ, അള്ളാഹും റസൂലും വിജ്ഞാനം എന്ന് വിശേഷിപ്പിച്ച വിജ്ഞാനത്തിന്റെ മജ്ലിസിൽ ഇരുന്നാൽ, ഫഹാദ അയ്ദൻ മിൻ അഫ്ളി ദിക്റില്ലാഹ്, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റുകളിൽ പെട്ടതാണിത്. ഇവിടെ ഫിഖ് എന്നത് നിങ്ങൾ വിജ്ഞാനം എന്ന് മനസ്സിലാക്കണം. കാരണം ഫിഖ് വിജ്ഞാനം എന്ന അർത്ഥത്തിലും ഉപയോഗിക്കും, അതുപോലെ കർമ്മശാസ്ത്രം എന്ന അർത്ഥത്തിലും ഉപയോഗിക്കും. പിന്നെ സല്ലല്ലാഹു ഹദീസിൽ കാണാം, മൻ യുറിദില്ലാഹു ബിഹി ഖൈറൻ, ആർക്കെങ്കിലും അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ, യുഫഖിഹു ഫിദ്ദീൻ, അവൻ അള്ളാഹു ദീനിൽ ഫിഖ് നൽകും. എന്താണോ ഫിഖിന്റെ ഉദ്ദേശം, വിജ്ഞാനം നൽകുമെന്നാണ്. അതിൽ ഫിഖ് നമ്മൾ ഫിഖ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന കർമ്മശാസ്ത്രം അതും ഉൾപ്പെടും, അതിൽ അഖീദ ഉൾപ്പെടും, അതിൽ ഖുർആൻ ഉൾപ്പെടും. അതുപോലെ ഒരാൾ അറബി ഭാഷ പഠിക്കുന്നത് ഖുർആനും സുന്നത്തും മനസ്സിലാക്കാനുള്ള ഒരു ഉപാധി എന്ന നിലക്കാണെങ്കിൽ, ഒരാൾ നഹ്വ് പഠിക്കുന്നത് ഒരാൾ ഖുർആനും സുന്നത്തും മനസ്സിലാക്കാനുള്ള ഒരു ഉപാധി എന്ന നിലക്കാണെങ്കിൽ, അതും ദീൻ പഠിക്കുന്നതിന്റെ ശ്രേഷ്ഠത അതിനുണ്ട്. അതേസമയം ഒരാൾ ജോലി കിട്ടാൻ വേണ്ടി പഠിക്കാൻ, ഒരാൾ അറബ് നാട്ടിലേക്ക് പോകുമ്പോൾ അറബിയിലോട് സംസാരിക്കാൻ വേണ്ടി ഒരു അറബി പഠിക്കാൻ, എങ്കിൽ അയാളുടെ നീയത്ത് എന്താണോ അതിനനുസരിച്ചിട്ടാണ് അയാൾക്ക് ലഭിക്കുക. അതേസമയം ഇത് ഒക്കെ ഇൽമുൽ ആല, അഥവാ ഇതൊക്കെ മതം പഠിക്കാനുള്ള, ദീൻ പഠിക്കാനുള്ള ഉപകരണങ്ങളിൽപ്പെട്ട വിജ്ഞാനമാണ്. എന്ത്, ഒരാൾ നഹ്വ് പഠിക്കുക, അറബി വ്യാകരണം പഠിക്കുക, അറബി ഭാഷ പഠിക്കുക, സർഫ് പഠിക്കുക, ദീൻ പഠിക്കുക എന്നതാണ്, ദീൻ മനസ്സിലാക്കുക എന്നതാണ് അയാളുടെ ഉദ്ദേശമെങ്കിൽ, ദീനിൽ ആഴമേറിയ വിജ്ഞാനം ഒരാൾക്ക് വേണമെങ്കിൽ അറബി ഭാഷ പഠിക്കാതെ യാതൊരു വഴിയുമില്ല, ഒരിക്കലും സാധ്യമല്ല. ദീനിൽ ഒരാൾക്ക് ആഴമേറിയ വിജ്ഞാനം ലഭിക്കാൻ അറബി ഭാഷ പഠിക്കാതെ സാധ്യമല്ല. അതിനുവേണ്ടിയാണ് ഒരാൾ അറബി ഭാഷ പഠിക്കുന്നതെങ്കിൽ അത് അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്ന ശ്രേഷ്ഠത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, മയ്യൂരിദില്ലാഹു ബിഹി ഖൈറൻ ഫഖിഹു ഫിദ്ദീൻ, ആർക്കെങ്കിലും അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ അവന് ദീനിൽ ഫിഖ് നൽകും. അതുപോലെ മൻ തലബ മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹല അല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, ആരെങ്കിലും മതവിജ്ഞാനം അന്വേഷിച്ച് ഒരു വഴിയിൽ പ്രവേശിച്ചാൽ അള്ളാഹു അവന് സ്വർഗത്തിന്റെ വഴി എളുപ്പമാക്കി കൊടുക്കും എന്നതുപോലെയുള്ള ഹദീസുകളിൽ വന്നിട്ടുള്ള ശ്രേഷ്ഠത ഒരാൾ ഭാഷ പഠിക്കുന്നത് ലഭിക്കും അയാളുടെ നീയത്ത് ദീൻ പഠിക്കുക എന്നതാണെങ്കിൽ. അല്ലാഹു തആല അലം സല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി نبينا محمد وآله وصحبه أجمعين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته